അമേരിക്കയിലെ ഒരൊറ്റപ്പെട്ട നഗരം. എങ്ങും നിശബ്ദത മാത്രം. ഒരൊറ്റയാളെപ്പോലും അവിടെ കാണാനില്ല. ഷോപ്പുകളൊക്കെ തുറന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. വണ്ടികളാണെങ്കിൽ തുരുമ്പ് പിടിച്ച നിലയിൽ റോട്ടിൽ ഉപേക്ഷിച്ച് കിടക്കുകയായിരുന്നു. പക്ഷെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു കുട്ടി ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ കൂടാതെ അവൻ്റെ ചേച്ചിയായ രേഗൻ അവിടെ ചെരുപ്പൊന്നുമിടാതെ സൂപ്പർ മാർക്കറ്റിൽ എന്തോ മരുന്നുകൾ തിരയുന്ന തിരക്കിലായിരുന്നു. അപ്പോഴാണ് അവരുടെ അമ്മ അവിടേക്ക് വരുന്നത്. പിന്നീട് ആ കുട്ടി അവിടെയുണ്ടായിരുന്ന ഒരു ടോയ് പ്ലെയിൻ എടുക്കുകയും അത് താഴെ വീഴാൻ പോവുകയും പെട്ടെന്ന് തന്നെ അവൻ്റെ ചേച്ചിയായ രേഗൻ അത് താഴെ വീഴാതെ കയ്യിലെടുക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അത് താഴെ വീണാൽ ശബ്ദമുണ്ടാക്കുമോ എന്ന ഭയത്തിലാണ് അവൾ അങ്ങനെ ചെയ്തത്. അപ്പോഴേക്കും അവരുടെ അച്ഛനായ ലീ അവിടെ എത്തുകയും കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ അവരുടെ മറ്റൊരു കുട്ടിയായ മാർക്കസ് അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ ശബ്ദമുണ്ടാക്കാതെ ആക്ഷൻ രീതിയിൽ കാണിച്ച് സംസാരിക്കാനും ഒരു കാരണമുണ്ട്. ഒരു പക്ഷേ ശബ്ദമുണ്ടാക്കിയാൽ അവരുടെ ജീവൻ പോലും അപകടത്തിലായേക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോഴായിരുന്നു ലീ ആ ഇളയ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ടോയ് പ്ലെയിൻ ശ്രദ്ധിച്ചത്. അപ്പോൾ തന്നെ അയാൾ അത് വാങ്ങി അതിലെ ബാറ്ററികളൊക്കെ എടുത്തു മാറ്റുകയും ചെയ്തു. വേഗം തന്നെ അവർ വീട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ ആ ഇളയ കുട്ടി ആരും കാണാതെ അവിടെ വെച്ചിരുന്ന ആ പ്ലെയിനിൻ്റെ ബാറ്ററികൾ കൈക്കലാക്കുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന കാട്ടിനകത്തായിരുന്നു അവരുടെ വീട്. അതുകൊണ്ട് തന്നെ അവർ കാടിനെ ലക്ഷ്യമാക്കി നടന്നു. അവരുടെ ഇളയ മകനാകട്ടെ ഏറ്റവും പിറകിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ആരും അറിയാതെ ആ കുട്ടി അവൻ്റെ ടോയ് പ്ലെയിനിൽ ബാറ്ററികളിട്ടു. പെട്ടെന്ന് തന്നെ അത് ശബ്ദിക്കാനും തുടങ്ങി. ആ ശബ്ദം കേട്ട അവൻ്റെ അച്ഛനായ ലീ അവനെ രക്ഷിക്കാൻ ഓടി വന്നു. അപ്പോഴേക്കും ആ ഭീമാക്കാരനായ രൂപം സൗണ്ട് കേട്ട് അവിടെ എത്തുകയും ആ സൗണ്ടിനെ ലക്ഷ്യമാക്കി വന്ന് ആ കുട്ടിയെടുത്ത് ഓടിമറിയുകയും ചെയ്തു. എല്ലാം സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു നടന്നത്. തങ്ങളുടെ നഷ്ടപ്പെട്ട കുട്ടിയെ ഓർത്ത് അവർക്ക് ഒന്ന് കരയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കാരണം ഒരു ചെറിയ ശബ്ദം പോലും കേട്ടാൽ ആ കുട്ടിയുടെ അതേ അവസ്ഥ തന്നെയായിരിക്കും അവർക്കും ഉണ്ടാകുന്നത്. അറിയാം, നമുക്ക് പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുകയും ത്രില്ലടിപ്പിക്കുകയും ചെയ്ത 2018 എ ക്വൈറ്റ് പ്ലേസ് എന്ന സിനിമയുടെ കഥ. എവിടുന്നോ ആ പ്രദേശത്തേക്ക് വന്ന കണ്ണുകൾ കാണാൻ കഴിയാത്ത, പക്ഷേ ഒരു ചെറിയ ശബ്ദം പോലും തിരിച്ചറിയാൻ കഴിയുന്ന, പക്ഷേ ആ ശബ്ദം തിരിച്ചറിഞ്ഞാൽ അവയെ തിരഞ്ഞു പിടിച്ചു പോയി നശിപ്പിക്കുന്ന ജീവികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും അതിൻ്റെ ആക്രമണത്തിന് ഇരയായിരുന്നു. ആ സംഭവത്തിന് ശേഷം 2 അവർ ശബ്ദമുണ്ടാക്കാതെ അവിടെ ജീവിച്ചു വരുന്നത്. ഈ 2 ശേഷവും അവർ മാത്രം എങ്ങനെ ആ ജീവിയുടെ കണ്ണിൽ പെടാതെ ജീവിക്കുന്നു എന്നതിനും ഒരു കാരണമുണ്ട്. കാരണം ആ കുട്ടികളുടെ അച്ഛൻ ആ ജീവിയെക്കുറിച്ച് കൂടുതലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീവികളെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്നും അതിനായി എന്തൊക്കെ ചെയ്യണമെന്നും അയാൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ജീവിയെ നിരീക്ഷിക്കാനായി അവരുടെ വീട്ടിന് ചുറ്റും CCTV ക്യാമറകൾ പതിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആൾക്കാരുമായി കോണ്ടാക്ട് ചെയ്യാൻ കഴിയുമോ എന്നും അയാൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീടിൻ്റെ ചുറ്റുപാടും നിരീക്ഷിക്കാൻ വേണ്ടി മോണിറ്ററുകൾ നിറച്ച ഒരു മുറി തന്നെ അയാൾ ഒരുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ജീവിയെക്കുറിച്ചുള്ള ഒരുപാട് പേപ്പർ കട്ടിങ്സുകളും അയാൾ ആ മുറിയിൽ നിറച്ചു വച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു രാത്രി കുട്ടികളെല്ലാവരും ചേർന്ന് ഗെയിം കളിക്കുകയായിരുന്നു. അപ്പോഴാണ് കുട്ടികളുടെ കൈ തട്ടി അവിടെയുണ്ടായിരുന്ന ലാമ്പ് താഴെ വീഴുന്നത്. അത് താഴെ വീണതും അവിടെ തീ പടർന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടെത്തിയ അവരുടെ അച്ഛൻ അവരോട് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ താക്കീത് നൽകുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുകയും ആ ജീവി അങ്ങോട്ട് വരുന്നത് അവർ മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ആ ജീവി അവിടെ എത്തുമ്പോഴേക്കും ആ വീട്ടിലെ ശബ്ദങ്ങളെല്ലാം നിലച്ചതുകൊണ്ട് തന്നെ ആ ജീവി മടങ്ങിപ്പോകുകയും ചെയ്തു. അങ്ങനെയിരിക്കെ മറ്റൊരു ദിവസം ലീ തൻ്റെ ചെവി കേൾക്കാത്ത മകൾക്ക് വേണ്ടി ചെവി കേൾക്കാൻ പറ്റുന്ന ആംപ്ലിഫയർ ഉണ്ടാക്കി. അത് അവൾക്ക് നൽകി. അവൾ ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് അത് വാങ്ങി. പിന്നീട് അയാൾ തൻ്റെ മകനെയും കൂട്ടി പുറത്തേക്ക് പോയി. അങ്ങനെ പുറത്തു പോകുമ്പോൾ അയാളുടെ മകളും തന്നെ കൂട്ടണമെന്ന് വാശി പിടിച്ചു. പക്ഷേ അമ്മയ്ക്ക് കൂട്ടായി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് അയാൾ പുറത്തുപോയി. അവിടുന്ന് പുറപ്പെട്ട ലീ പോയത് ഒരു പുഴക്കരയിലേക്കായിരുന്നു. എങ്ങനെ മീൻ പിടിക്കാമെന്നത് മകനെ കൂടി കാണിക്കാനാണ് അവനെ കൊണ്ട് പോയത്. പക്ഷെ അവർ പിടിച്ച മീൻ തെന്നിപ്പോയപ്പോൾ അവിടെ ശബ്ദമുണ്ടാവുകയും അത് കേട്ട് ആ കുട്ടി ഭയന്നു പോവുകയും ചെയ്തു. കാരണം ആ ശബ്ദം കേട്ട് ആ ജീവിയെങ്ങാനും അങ്ങോട്ടേക്ക് വന്നാലോ എന്ന ഭയമായിരുന്നു അവന്. പക്ഷെ അവന്റെ അച്ഛൻ പറഞ്ഞു, ഈ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദത്തിനിടയ്ക്ക് ആ ശബ്ദമൊക്കെ ചെറുതാണെന്നും അതിനാൽ ആ ജീവി അങ്ങോട്ട് വരില്ലെന്നും. അങ്ങനെ അവർ അവിടെ നിന്നും തിരിച്ചു നടക്കുമ്പോൾ ആ വഴിയിൽ ഒരു വൃദ്ധനെയും തൊട്ടടുത്തായി അയാളുടെ ഭാര്യയാണെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതും അവർ കണ്ടു. ആ വൃദ്ധനാകട്ടെ അവിടെ വിഷമത്താൽ മരിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ലീ അയാളോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. പക്ഷേ അയാൾ അതൊന്നും വകവെക്കാതെ ഉച്ചത്തിൽ അലറുകയായിരുന്നു. ആ അലറൽ കേട്ടതും ആ ജീവി എങ്ങനെ നിന്നു പാഞ്ഞുവെന്ന് അയാളെയും കൊണ്ട് മറിഞ്ഞു. അപ്പോഴേക്കും ലീയുടെ ഗർഭിണിയായ ഭാര്യ താഴെ ബേസ്മെന്റിലേക്ക് പോകുകയും അവിടെ താഴെ കിടന്നിരുന്ന ആണി അവളുടെ കാലിൽ തുളച്ചു കയറുകയും ചെയ്തു. അപ്രതീക്ഷിതമായിട്ടുള്ള ആ വേദനയിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ഫ്രെയിം താഴെ വീഴുകയും ചെയ്തു. അപ്പോഴേക്കും അവൾ തറച്ച ആണിയിൽ നിന്നും കാലെടുത്തിട്ട് ഇവിടെ അപകടം നടന്നു എന്ന സൂചന ലീയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവിടെയുണ്ടായിരുന്ന റെഡ് ബട്ടൺ അമർത്തുകയും ചെയ്തു. കാരണം അവൾക്കറിയാമായിരുന്നു അവിടെയുണ്ടായിരുന്ന ശബ്ദത്തിൽ ആ ജീവി തീർച്ചയായും അവിടെ എത്തിച്ചേരുമെന്ന്. അവർ ബേസ്മെന്റിൽ നിന്നും മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ജീവി അവിടെ എത്തിയിരുന്നു. ആ ജീവി അവിടെയെല്ലാം ആ ശബ്ദത്തെ തിരയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവൾക്ക് പ്രസവവേദനയൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നുറക്കെ കരയാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ആ ശബ്ദം കേട്ട് അവളെയും കുഞ്ഞിനെയും ആ ജീവി എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഭയമായിരുന്നു അവൾക്ക്. അപ്പോഴേക്കും ലീയും മാർക്കസും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്നും കത്തുന്ന ചുവന്ന ലൈറ്റ് അവർ ശ്രദ്ധിച്ചത്. അത് കണ്ടതും ലീക്ക് മനസ്സിലായി തന്റെ ഭാര്യയും മകളും എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ലീ തന്റെ മകന് ഒരു ടോർച്ചും റോക്കറ്റും നൽകിക്കൊണ്ട് ദൂരെ പോയി ശബ്ദമുണ്ടാക്കാൻ പറയുകയും ചെയ്തു. എന്നിട്ട് തന്റെ ഭാര്യയെയും മകളെയും രക്ഷിക്കാൻ വേണ്ടി ലീ വീട്ടിനുള്ളിലേക്ക് പോയി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അവളുടെ അടുത്ത് തന്നെ ആ ജീവി നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും മാർക്കസ് ദൂരെ നിന്ന് തന്റെ കയ്യിലുള്ള റോക്കറ്റ് വിട്ടിരുന്നു. അതിന്റെ ശബ്ദം കേട്ട് ആ ജീവി അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോഴേക്കും ലീ തോക്കുമായി തന്റെ വീട്ടിനകത്ത് എത്തിയിരുന്നു. ലീ വീട്ടിലെത്തിയപ്പോഴേക്കും ചോരയിൽ കുളിച്ചു കിടക്കുന്ന തന്റെ ഭാര്യയെയും അപ്പോൾ പിറന്നു വീണ ഒരു കൊച്ചു കുഞ്ഞിനെയും അവിടെ കണ്ടു. പിന്നെ ഒട്ടും താമസിക്കാതെ ആ കുഞ്ഞിക്കൊരു ഓക്സിജൻ മാസ്കും വെച്ച് സൗണ്ട് പ്രൂഫ് ബോക്സിൽ കിടത്തുകയും ചെയ്തു. അതേസമയം പുറത്ത് മാർക്കസ് ആ ജീവി തന്റെ പുറകെ വരുന്നുണ്ടെന്ന് വിചാരിച്ച് ഓടുകയായിരുന്നു. അപ്പോഴേക്കും നേരത്തെ തന്നെ റേഗൻ വീട്ടിന് പുറത്തു പോയിരുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു പാടത്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവൾ. ആ സമയത്താണ് മാർക്കസിന്റെ ടോർച്ചിന്റെ ലൈറ്റ് അവൾ കണ്ടത്. ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കി അവൾ പോയി. അപ്പോഴേക്കും ആ ജീവി മാർക്കസിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. പക്ഷെ ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോൾ ആ ജീവി എങ്ങോട്ടോ ഓടിപ്പോയി. അവന്റെ കയ്യിൽ നിന്നും ആ ടോർച്ച് താഴെ വീണിരുന്നു. അതെടുക്കാൻ നോക്കുമ്പോഴാണ് മറ്റൊരു കൈ അവനെ ലക്ഷ്യമാക്കി വരുന്നത് അവൻ കണ്ടത്. പെട്ടെന്ന് തന്നെ അവൻ പേടിച്ച് അലറാൻ നോക്കുമ്പോഴാണ് അവന് മനസ്സിലായത് അത് തന്റെ ചേച്ചിയായ റെയ്ഗനാണെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ലീ ആകട്ടെ തന്റെ ഭാര്യയും കുട്ടിയും സേഫാണെന്ന് മനസ്സിലാക്കി ബാക്കി രണ്ടുപേരെ രക്ഷിക്കാൻ വീട്ടിന് പുറത്തും പോയി. അതേസമയം നിർഭാഗ്യം എന്നോണം ആ വീട്ടിലെ പൈപ്പ് പൊട്ടി ബേസ്മെന്റിലേക്ക് വെള്ളം ഒഴുകിയെത്തി. അപ്പോഴേക്കും ആ വെള്ളത്തിന്റെ ശബ്ദം കേട്ട് ആ ജീവി ആ ബേസ്മെന്റിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവൾ മെല്ലെ ആ കുഞ്ഞിനെ എടുത്ത് തൊട്ടടുത്ത് മാറി നിന്നു. ആ കുട്ടി ഉച്ചത്തിൽ കരയുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. ഇതേ സമയം പുറത്തുണ്ടായ റേഗനും മാർക്കസും കൂടി അച്ഛൻ ലീക്ക് വേണ്ടി തീയൊക്കെ കത്തിച്ച് സിഗ്നൽ നൽകുന്നു. അവിടെയുണ്ടായിരുന്ന വലിയൊരു ടാങ്കിന്റെ മുകളിലായിരുന്നു അവർ തീയൊക്കെ ഇട്ട് കാത്തിരുന്നത്. അപ്പോഴേക്കും കാൽത്തെറ്റി മാർക്കസ് ആ ടാങ്കിന്റെ ഉള്ളിലേക്ക് വീഴുകയും ചെയ്തു. അതാകട്ടെ ചോളമൊക്കെ സംഭരിച്ചു വെച്ച ഒരു ടാങ്കായിരുന്നു. പക്ഷെ അവന് അതിൽ നിന്നും എണീറ്റു നിൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. വീണ്ടും വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. അതൊക്കെ കണ്ടു നിന്ന റേഗൻ മാർക്കസിനെ രക്ഷിക്കാൻ വേണ്ടി അതിലേക്ക് ചാടുന്നു. അതേസമയം ഈ ശബ്ദമൊക്കെ കേട്ട ആ ജീവി ബേസ്മെന്റിൽ നിന്നും പിന്തിരിഞ്ഞ് ആ ടാങ്കിന്റെ അടുത്തേക്ക് ലക്ഷ്യമാക്കി നടന്നു. ആ ടാങ്കിലകപ്പെട്ട റേഗനും അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ മാർക്കസ് ഒരു ഇരുമ്പ് പലയുടെ മുകളിൽ കയറി രക്ഷപ്പെടുന്നു. കൂടാതെ റേഗനെയും കൈപിടിച്ച് എങ്ങനെയോ രക്ഷപ്പെടുത്തുന്നു. അപ്പോഴേക്കും ആ ജീവി അവിടെ എത്തുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് പലകയെടുത്ത് തങ്ങളുടെ മുകളിൽ മറച്ച് ഒളിച്ചിരിക്കുന്നു. അവിടെ നിന്നും ശബ്ദമൊന്നും കേൾക്കാതെ ആ ജീവി മെല്ലെ അവിടെ നിന്നും പോകുന്നു. അവിടെ നിന്നും പുറത്തിറങ്ങിയ അവർ തങ്ങളുടെ അച്ഛനായ ലീയെ കണ്ടുമുട്ടുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. തൊട്ടടുത്തു നിന്നും അവർക്ക് ആ ഭീകര ജീവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഉടനെ ലീ അവരോട് അവിടെയുണ്ടായിരുന്ന പിക്കപ്പ് ട്രക്കിലേക്ക് ഒളിച്ചിരിക്കാൻ പറയുന്നു. അവർ ആ ട്രക്കിൽ കയറിയതും ലീ അവിടെയുണ്ടായിരുന്ന കോടാലിയെടുത്ത് ആ ജീവിയെ തിരയുന്നു. അപ്പോഴേക്കും തൊട്ടു പിറകിലായി ആ ജീവി അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. ഉടനെ അയാൾ ആ കോടാലിയെടുത്ത് ആ ജീവിക്ക് നേരെ വീശിയെങ്കിലും അതിനാകട്ടെ തട്ടുകൊണ്ടതുമില്ല. പകരം ആ ജീവിയുടെ അടിയേറ്റ് അയാൾ ദൂരെ തെറിച്ചു വീഴുകയും ചെയ്തു. ഇതൊക്കെ കണ്ട മാർക്കസ് തന്റെ അച്ഛനെ രക്ഷപ്പെടുത്താനെന്നോണം ആ ട്രക്കിൽ നിന്നും ഉറക്കെ അലറുന്നു. ആ ശബ്ദം കേട്ടതും ആ ജീവി ലീയെ വിട്ട് ആ ട്രക്കിന് നേരെ അടുക്കുന്നു. അങ്ങനെ ആ ട്രക്കിനടുത്തെത്തിയ ആ ജീവി ആ ട്രക്കിന്റെ ചില്ലൊക്കെ തകർത്ത് വളരെ ശക്തമായി അതിനെ ആട്ടുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് ലീ തന്റെ കുട്ടികളെ നോക്കി, ഞാൻ നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു എന്ന ആക്ഷൻ കാണിച്ചുകൊണ്ട് തന്റെ കുട്ടികളെ രക്ഷിക്കാൻ എന്നോണം ഒച്ചത്തിൽ അലറുകയും ചെയ്തു. ആ ശബ്ദം കേട്ട ആ ജീവി ലീയുടെ അടുത്തെത്തുകയും അയാളെ കൊല്ലുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്റെ വീട്ടിലെ CCTV മോണിറ്ററിലൂടെ കണ്ട അയാളുടെ ഭാര്യ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. പിന്നീട് മക്കൾ രണ്ടുപേരും അവരുടെ അമ്മയുടെ അടുത്ത് പോയി തോക്കുമായി ആ ജീവിയെ കാത്തിരുന്നു. മാർക്കസ് ആ കൊച്ചുകുട്ടിയെ കയ്യിലെടുക്കുകയും അമ്മയാകട്ടെ തോക്കെടുത്ത് വളരെ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുകയും ചെയ്തു. അപ്പോഴേക്കും അവിടെയുള്ള ലൈറ്റുകൾ മിന്നിക്കത്താൻ തുടങ്ങി. ഉടനെ തന്നെ ആ ജീവി അവരുടെ മുന്നിലെത്തുകയും ചെയ്തു. ഉടനെ അവിടെയുണ്ടായിരുന്ന റേഡിയോ സിഗ്നലുകൾ വളരെ അധികം ഒച്ചയുണ്ടാക്കുകയും ആ ഒച്ച കേട്ട ആ ജീവി അതൊക്കെ തള്ളിപ്പൊളിക്കുകയും ചെയ്തു. അപ്പോഴാണ് റേഗൻ അച്ഛൻ ആ ബോർഡിലൊക്കെ എഴുതി വെച്ച ആ ജീവിയുടെ വീക്ക്നെസ്സൊക്കെ മനസ്സിലാക്കിയത്. ഉടനെ തന്നെ തന്റെ ചെവിയിലെ ആംപ്ലിഫയർ ഓണാക്കുകയും ആ ശബ്ദത്തിൽ ആ ജീവി വളരെയധികം ഡിസ്റ്റർബ് ആവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആംപ്ലിഫയർ എടുത്ത് മൈക്രോഫോണിന്റെ അടുത്ത് കൊണ്ടുപോകുകയും സ്പീക്കറിലൂടെ അതിന്റെ വലിയ ശബ്ദം കേട്ട ആ ജീവി വളരെയധികം ഭയത്തോടുകൂടി ഓടിപ്പോകുകയും ചെയ്തു. അങ്ങനെ പോയ ജീവി വീണ്ടും തിരികെ വരികയും അപ്പോഴേക്കും അവരുടെ അമ്മ ആ ജീവിയുടെ മുഖത്ത് വെടിയുതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഭീകര ജീവി അവിടെ മരിച്ചു വീഴുന്നു. പിന്നീട് അവർ CCTV മോണിറ്റർ ശ്രദ്ധിച്ചപ്പോഴാണ് വീണ്ടും ആ വീട്ടിന്റെ പുറത്തുകൂടി ഒരുപാട് ജീവികൾ ഇങ്ങനെ ഓടിപ്പോകുന്നതായി കണ്ടത്. ഉടനെ തന്നെ അമ്മ സിഗ്നൽ നൽകുകയും റേഗനാകട്ടെ തന്റെ ആംപ്ലിഫയർ ഓണാക്കി സൗണ്ട് കൂട്ടിവെക്കുകയും ചെയ്യുന്നു. അതേസമയം അവരുടെ അമ്മയാകട്ടെ തോക്കിൽ വെടിയുതിർക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്തു. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊരു ക്ലൈമാക്സ് വെച്ചത് ഇതിന്റെ രണ്ടാം ഭാഗം ഇറക്കാനായിരുന്നു. നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്.